പ്രൈസ് ദ ലോർഡ്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്ന് അരുളിയ യേശു ക്രിസ്തു ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഈ ഭാഗ്യാനുഭവം നഷ്ടമാക്കുന്നത് സുവിശേഷം അനുസരിക്കാത്തവരാണ്. ഇവർ കർത്താവിൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകലുകയും നിത്യ ശിക്ഷാവിധിയിൽ അകപ്പെടുകയും ചെയ്യുന്നു. ദൈവം പറയുന്നത് ഭാരപ്പെടുത്തുന്ന കാര്യമായാലും അനുസരിക്കുക. ഈ വിഷയത്തെ പറ്റിയുള്ള നമ്മുടെ പഠനത്തിനായി ബൈബിൾ സ്റ്റഡിയുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. യിരെമ്യ പ്രവചനം 27 അധ്യായത്തിന്റെ 2 വാക്യം, ദ ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 27:2. യഹോവ എന്നോട് ഇപ്രകാരം അരളി ചെയ്തു, നീ ഒരു കയറും നുകവും ഉണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക. നെക്ക് അണ്ടർ ദ യോക്ക്, നുകത്തിന് കീഴ്പ്പെടുക. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഒരിക്കൽ ഒരു കവലയിൽ നിന്ന് ഗുരുവും ശിഷ്യന്മാരും പശുവിനെ കയറുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ ആരെ നിയന്ത്രിക്കുന്നു എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് മനുഷ്യൻ പശുവിനെ നിയന്ത്രിക്കുന്നു എന്ന മറുപടി ലഭിച്ചു. സ്വല്പം കഴിഞ്ഞ് പശു ഓടുന്നതും അയാൾ പുറകെ ഓടുന്നതും കണ്ട ഗുരു തൻ്റെ ചോദ്യം ആവർത്തിച്ചു. ഇപ്പോൾ പശു മനുഷ്യനെ നിയന്ത്രിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കാരണം പശുവിൻ്റെ കഴുത്തിൽ ഇപ്പോൾ കയറില്ല എന്നതായിരുന്നു. മുൻപോട്ടുള്ള യാത്രയെ തടയുന്ന വസ്തുവിനെ നുകം എന്ന് പറയുന്നു. നുകം നമ്മുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടമാക്കുന്നു. പ്രതീകാത്മകമായിട്ടാണ് വചനത്തിൽ നുകത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവഹിതപ്രകാരമല്ലാത്തതും ദൈവഹിതപ്രകാരമുള്ളതുമായ നുകങ്ങളാണവ. മനുഷ്യജീവിതത്തിലെ നുകങ്ങളെപ്പറ്റി വചനാധിഷ്ഠിതമായി നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ നുകം പാപത്തിൻ്റെ നുകം. ഒരു വസ്തുവിനോടുള്ള ആഗ്രഹമാണ് പാപത്തിലേക്ക് നമ്മെ വീഴ്ത്തുന്നത്. പാപത്തിൽ വീണാൽ അത് ശാപത്തിൽ എത്തുമെന്ന് ഉൽപ്പത്തി പുസ്തകം 1 ആദാമിനെ ഔവായെ ഏൽപ്പിച്ച മനോഹരമായ ഏദൻ തോട്ടത്തിലെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 3 ആദ്യ മാതാവിന് പറ്റിയ അബദ്ധം ഒരു വസ്തുവിനോട് തോന്നിയ ആഗ്രഹമായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 25 വേട്ടയാടി നന്നായി ക്ഷീണിച്ചു വന്ന യേശാവ് പായസത്തിന് വേണ്ടി തൻ്റെ ജ്യേഷ്ഠാവകാശം അനുജനായ യാക്കോബിന് വിൽക്കുന്നതായി കാണാം. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളയുവാൻ അവനെ പ്രേരിപ്പിച്ചത് തൻ്റെ വിശപ്പും ക്ഷീണവും കൂടാതെ പായസത്തോടുള്ള ആഗ്രഹവും അതിൻ്റെ മണം എത്തിയപ്പോഴാണ് അവനെ തെറ്റ് ചെയ്യുവാൻ പ്രേരിതനായത്. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തിയപ്പോൾ അവൻ നഷ്ടപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, കുടുംബത്തിൻ്റെ തലവൻ എന്ന പദവി അവൻ നഷ്ടപ്പെടുത്തി. കുടുംബത്തിൻ്റെ തലവൻ ആരാധനയിൽ നായകൻ എന്ന പദവിയാണ്. രണ്ടാമത്തേത്, പിന്തുടർച്ച അവകാശത്തിൻ്റെ ഇരട്ടിപ്പങ്ക് അവൻ നഷ്ടമാക്കി. പിന്തുടർച്ച അവകാശ നിയമത്തെക്കുറിച്ച് ആവർത്തന പുസ്തകം 21 15-17 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട്. മൂന്നാമത്, ദൈവിക വാഗ്ദത്തവും അനുഗ്രഹവും അവൻ നഷ്ടമാക്കി. നഷ്ടപ്പെടുത്തിയതിന് ശേഷം അനുഗ്രഹം വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പാപമോചനമെന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച് ദൈവമക്കളായവർ പാപത്തിൻ്റെ നുകം വീണ്ടും കഴുത്തിൽ വീണ് ലഭ്യമാക്കേണ്ട സ്വർഗീയ നന്മകൾ ദയവായി നഷ്ടമാക്കരുതേ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്നകന്ന് മനം തഴമ്പിച്ചവരാകരുതെന്ന് എഫേസ്യർ 4:19 കാണാം. അതുകൊണ്ട് പാപത്തിൻ്റെ നുകം നമ്മുടെ കഴുത്തിലേക്ക് വീഴ്ത്തുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവായിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തേത്, അടിമത്വത്തിൻ്റെ നുകം. ഇസ്രായേൽ മക്കളുടെ അടിമത്വത്തിൻ്റെ മുഖം ഭാരമുള്ളതാകയാൽ അവർ യഹോവയോട് നിലവിളിച്ചു എന്ന് വചനം വ്യക്തമാക്കുന്നു. ഈ മുഖം കഴുത്തിൽ വീഴുവാനുള്ള കാരണം യാക്കോബിന് യാഗത്തിൽ വന്ന പിഴവാണ്. പക്ഷികളെ രണ്ടായിട്ട് പിളർക്കാതെ യാഗം നടത്തിയതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ പിഴവ്. ആ പിഴവ് മൂലം അദ്ദേഹത്തിന് ലഭിച്ച ശിക്ഷ, അദ്ദേഹത്തിൻ്റെ തലമുറകൾ, ജനിക്കാത്ത തലമുറകളെ നടുവേ വരുന്ന ഒരു ശിക്ഷയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷികളെ അവൻ പിളർന്നില്ല, ഉടലുകളിന്മേൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. അതിന് ലഭിച്ച ശിക്ഷ 13-ാമത്തെ വാക്യത്തിൽ കാണാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു, ആ ദേശക്കാരെ സേവിക്കും എന്ന് പറയുന്നു. അടിമത്വത്തിൻ്റെ മുഖം കഴുത്തിൽ വീഴാതിരിക്കുന്നത് പുതിയ നിയമ ക്രിസ്ത്യാനിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതാണ്. യാഗത്തിലെ പിഴവുകൾ പുതിയ നിയമ ക്രിസ്ത്യാനിക്കും ഭാരമുള്ള മുഖമാകുമെന്ന് മറക്കരുത്. ദൈവകൽപ്പനകളോട് ഗൗരവം കാണിക്കാത്തതും വചനം ജാഗ്രതയോടെ പഠിക്കുവാൻ വൈമനസ്യം കാട്ടുന്നതും യഹോവയോട് പിറുപിറുക്കുന്നതും പാപമാണ്. ഈ മുഖം തകർത്ത് പുറത്തു കൊണ്ടുവന്നത് ആരാണെന്നും മുഖമൊടിച്ചാലുള്ള മധുരം എന്താണെന്നും ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. 3-ാമതായി രോഗത്തിൻ്റെ മുഖം. ഈ മുഖം, അതായത് രോഗത്തിൻ്റെ മുഖം, സകലത നശിപ്പിക്കുന്നതാണെന്ന് വചനത്തിൽ തന്നെ നമുക്ക് കാണാം. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ ആരംഭിക്കുന്നത്, ഏറിയോ എന്ന് സഹിച്ച് സകലതും വിറ്റ് വൈദ്യന്മാർക്ക് നൽകിയ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അവൾ ഭേദം വരാതെ പരവശയായി തീർന്നപ്പോഴാണ് യേശുവിനെ കുറിച്ച് കേട്ടത്. അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രത്തിൽ ഒന്ന് തൊടുവാൻ ആഗ്രഹിച്ചു. അതിനവൾ കാട്ടിയ ധൈര്യം അവളിലേക്ക് അഭിഷേകത്തിൻ്റെ ശക്തി ഒഴുകി. രോഗത്തിൻ്റെ മുഖം ഒടിഞ്ഞ് അവൾ സ്വതന്ത്രയായി, സ്വസ്ഥയായി. പത്രോസിനെ കാരാഗ്രഹത്തിൽ ബന്ധിപ്പിച്ചപ്പോൾ ഈ ബന്ധനം ആര് തകർക്കുമെന്ന് ബന്ധിപ്പിച്ചവർ കരുതിയിരിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ. എന്നാൽ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. പീഡനത്തിന് ഇരയാക്കിയ ഹേരോദാവിൻ്റെ ബന്ധനത്തിൻ്റെ മുഖം സഭയുടെ പ്രാർത്ഥന കേട്ട ദൂതൻ വന്ന് തകർത്ത് കളഞ്ഞു. 1-ാമതായി അവൻ്റെ വിലാപ്പുറത്ത് തട്ടി, അപ്പോൾ ചങ്ങല അഴിഞ്ഞു. തുടർന്ന് ദൂതൻ മുമ്പേ നടന്നു. അടുത്തതായി സംഭവിച്ച 1-ാമത്തെ വാതൽ തുറന്നു, അതായത് പാപത്തിൻ്റെ മേൽ അവൻ ജയം പ്രാപിച്ചു. വീണ്ടും ദൂതൻ മുമ്പോട്ട് നടന്നപ്പോൾ 2-ാം വാതിൽ തുറന്നു, ലോകത്തെ ജയിച്ചു. വീണ്ടും ദൂതൻ 3-ാമത്തെ വാതിലിനടുത്തിയെന്നപ്പോൾ ആ വാതിലും തുറന്നു, മരണത്തെ ജയിച്ചു. ഈ ബന്ധനങ്ങൾ, പാപത്തിൻ്റെ, ലോകത്തിൻ്റെ, മരണത്തിൻ്റെ ബന്ധനങ്ങൾ അഴിക്കുവാൻ കാരണം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചതാണ്. പ്രിയരെ, നാം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചാൽ ദൈവം നിശ്ചയമായും ഒരു ദൂതനെ അയക്കും. നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇവയെ തകർക്കുന്ന സാത്താൻ്റെ ബന്ധനത്തിൻ്റെ മുഖക്കൈകളെ ഒടിക്കുവാൻ ഒരൊറ്റ കാര്യമേ ആവശ്യമുള്ളൂ. നാം ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക, പിഴവുകൾ വരുത്തരുത്. 4-ാമതായി യഹോവ നൽകുന്ന മുഖം. ഒരു വാക്കും വിട്ടു കളയരുത് എന്ന യഹോവയുടെ നിർദ്ദേശം, യഹോവ പറയുന്ന ഒരു വാക്കുപോലും വിട്ടു കളയരുത് എന്ന യഹോവയുടെ നിർദ്ദേശം ലഭിച്ച വ്യക്തിയാണ് യിരെമ്യാവ്. യിരെമ്യാവ് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയതിന് കിട്ടിയ ശിക്ഷയോ ഇവൻ മരണയോഗ്യനെന്നുള്ള ജനത്തിൻ്റെ വാക്കുകളാണ്. എന്നാൽ യഹോവ തന്നെ അവരുടെ വാക്കുകളെ തിരുത്തുവാൻ അവന് ധൈര്യം നൽകി. യിരെമ്യാവ് പ്രവചനം 26:3-11 വാക്യങ്ങളിൽ നമുക്കത് കാണാം. പ്രിയരെ, ആരെല്ലാം നമ്മെ വിട്ടുപോയാലും, ആരെല്ലാം നമ്മളെ എതിർത്താലും, ആരെല്ലാം നമ്മളെ കൊല്ലുവാൻ തയ്യാറായാലും, ദൈവം നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി പൂർത്തിയാക്കുവാനുള്ള അനുസരണം നമുക്കുണ്ടാകണം. നമ്മളെ അയച്ചവൻ നമ്മളെ സംരക്ഷിച്ചു കൊള്ളും. യിരെമ്യാവ് പ്രവചനം 27:2-5 വാക്യങ്ങളിൽ യഹോവ ഒരു നുകവും കയറും വാങ്ങി കഴുത്തിൽ വെച്ച് ആരോട് എന്തെല്ലാം പറയണമെന്ന് പ്രവാചകനെ നിർദ്ദേശിക്കുന്നു. തൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും സകലവും സൃഷ്ടിച്ചവൻ നാം ഒരു പ്രത്യേക നുകത്തിന് കീഴ്പ്പെടുവാൻ ആവശ്യപ്പെട്ടാൽ നാം അത് അനുസരിച്ചേ മതിയാകുള്ളൂ. അപ്രകാരം അനുസരിക്കുന്നവർക്കുണ്ടാകുന്ന നന്മയും ഫോഷ്കിൻ്റെ പ്രവാചകന്മാരുടെ വാക്കുകൾ കേട്ട അനുസരിക്കാത്തവർക്കുണ്ടാകുന്ന തിന്മയും അഥവാ ശിക്ഷയും യിരെമ്യാവ് പ്രവചനം 27 നമുക്ക് കാണാവുന്നതാണ്. നന്മ എന്തെല്ലാമാണെന്ന് യിരെമ്യാവ് പ്രവചനം 27:11 നമുക്ക് കാണാം. യിരെമ്യാവ് പ്രവചനം 27:11 ബാബൽ രാജാവിൻ്റെ നുഖത്തിന് കഴുത്ത് കീഴ്പ്പെടുത്തി അവനെ സേവിക്കുന്ന ജാതിയെ ഞാൻ അവരുടെ ദേശത്ത് തന്നെ വസിക്കുമാറാക്കും. അവർ അതിൽ കൃഷി ചെയ്ത് അവിടെ പാർക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അനുസരിക്കാത്തവർക്ക് വരുന്ന ശിക്ഷ. യഹോവ അരുളി ചെയ്തതുപോലെ ബാബൽ രാജാവിനെ സേവിക്കാത്ത ജാതി, നീയും നിന്റെ പ്രജകളും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മഹാമാരി കൊണ്ടും മരിക്കും എന്ന് കാണുന്നു. പ്രിയമുള്ളവരെ, നന്മയാണോ ശിക്ഷയാണോ നാം ആഗ്രഹിക്കുന്നത്? ദൈവഹിതമില്ലാത്ത നുഖത്തിൻ കീഴിലേക്ക് നമ്മെ നയിക്കുന്ന സാത്താനെ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയണം. അടിമത്വം റോമൻ നിയമപ്രകാരം യജമാനൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അടിമ എന്ന് കാണിക്കുന്നു. യജമാനനെ അടിമ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ ഒരു വേർപിരിയൽ ഉണ്ടാകയില്ല. അതിൻ്റെ നടപടികളെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 21:5-6 വാക്യങ്ങളിൽ കാണാം. വാതുക്കൽ നിർത്തി കാത് തുളയ്ക്കും. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക്, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം തരുന്നതാണ് വാതൽ. അപ്പോൾ വാതുക്കൽ നിന്ന് കാത് കിഴിക്കുമ്പോൾ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റം തരുന്നു. കട്ടളയിൽ പുരളുന്ന ചോരപ്പാട് ഒരു വലിയ വിടുതലിൻ്റെ അടയാളമാണ്. ആടുകളുടെ വാതിൽ ഞാനാകുന്നു എന്ന് അരുളിയ കർത്താവ് അവനിൽ കൂടി നമുക്ക് ഉള്ള മാറ്റം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിൻ്റെ നുക ലഘുവാണ് എന്ന് മത്തായി 11:30 വാക്യത്തിൽ കാണുന്നു. അതിനാൽ സ്വാതന്ത്ര്യം നേടിയ അടിമയായി യജമാനിന് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാം. ഈ വർഷാവസാനം അപ്രകാരം ഒരു തീരുമാനമെടുക്കുവാൻ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കഴിയുമോ? ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും ശക്തി ആക്കട്ടെ. ദയവായി ഗലാത്യർ 5:1-17 വാക്യങ്ങളും 1 കൊരിന്ത്യർ 7:21-23 വാക്യങ്ങളും വായിക്കുക. ദാസനായി വിളിക്കപ്പെട്ടവൻ കർത്താവിൻ്റെ സ്വതന്ത്രനാകുന്നു. രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയവൻ്റെ നുഖത്തിൻ കീഴ് സ്വതന്ത്ര അടിമയായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ തീരുമാനത്തോടുകൂടി ഈ വർഷം അവസാനിപ്പിക്കുവാനും പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുമെന്നറിയ കർത്താവേ, ഈ വർഷാവസാനം വരെ ഞങ്ങളെ നടത്തിയ സ്നേഹത്തിന് നന്ദി. അനുസരണമുള്ളവരായി അങ്ങയുടെ വാക്കുകേട്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, നുഖമങ്ങേൽപ്പിക്കുമ്പോൾ അനുസരണയോടെ കീഴ്പ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് കൃപ തരയണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും നിങ്ങളോട് സംസാരിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.